സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്, അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിലത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാവട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. മനോഹരമായ ശാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതിന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ധ്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. വെട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്ര സഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുകയും അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുകയും തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകി വരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തുവരും വിവേകപൂർവമായ ഉപദേശം നൽകി വരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വസ്തുതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകളും നീക്കി നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹ ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി. അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങിയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണങ്ങൾ കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയെ അണിയിച്ചു. കരവിരുതോടെ വിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ചു. സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ആവർത്തന പുസ്തകം 10-ാം അധ്യായം. അക്കാലത്ത് യഹോവ എന്നോട്, നീ മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക. മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. നീ ഉടച്ചുകളഞ്ഞ മുമ്പിലത്തെ പലകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകളിൽ എഴുതും. നീ അവയെ ആ പെട്ടകത്തിൽ വെക്കണമെന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി. മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളിച്ചെയ്ത 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകളിൽ എഴുതിയവയെ എന്റെ പക്കൽ തന്നു. അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചു പോലെ അവ അവിടെ തന്നെ ഉണ്ട്. ഇസ്രയേൽ മക്കൾ ബേനേ അഖാൻ എന്ന ബെരോത്തിൽ നിന്ന് മോസേരയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹ്റോൻ മരിച്ചു. അവിടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ എലെയാസറിന് പകരം പുരോഹിതനായി. അവിടെ നിന്ന് അവർ ഗുഗ്ദോദയ്ക്കും ഗുഗ്ദോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യോത്ബത്തേക്കും യാത്ര ചെയ്തു. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമവട്ടവും ചുമപ്പാനും ഇന്ന് വരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരോടുകൂടെ ഓഹരിയും അവകാശവുമില്ല. നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. ഞാൻ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യം യഹോവ എന്റെ അപേക്ഷ കേട്ടു. നിന്നെ നശിപ്പിക്കാതിരിക്കാൻ യഹോവയ്ക്ക് സമ്മതമായി. പിന്നെ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്കാം. അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർക്ക് ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആകയാൽ ഇസ്രയേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഇതാ സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെ നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാവുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിൽ നിന്ന് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവേൻ. ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാതിദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പീൻ. നിങ്ങളും ഇസ്രയേൽ ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവന്റെ മഹത്വം, അവന്റെ ബലമുള്ള കൈ, അവന്റെ നീട്ടിയ ഭുജം, അവൻ മിസ്രയീമിന്റെ മധ്യേ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, അവൻ മിസ്രയീമിന്റെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത്, അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി ഇന്ന് വരെ കാണുന്നത് പോലെ അവരെ നശിപ്പിച്ചത്. നിങ്ങൾ ഇവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂബേന്റെ മകനായ ഏലിയാബിന്റെ മക്കളായ ദാഥാനോടും അബീരാമിനോടും ചെയ്തത്. ഭൂമി വാവിളർന്ന് അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രയേലിയുടെ മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത്. എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമാ നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്നെ അറിഞ്ഞുകൊള്ളുവേൻ. യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടിരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടപ്പീൻ. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോന്ന മിശ്രയും ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും ബീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടുന്നതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്നെ നാൽക്കാലികൾക്ക് പുല്ല് തരും. നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് പോഷത്വം പറ്റിയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചോൾവീൻ. അല്ല ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിനെ അവൻ ആകാശത്തെ അടച്ചുകളയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേലടയാളമായി കിട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയെ നിന്റെ വീട്ടിന്റെ കട്ടിലുകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്കാകും. നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലെബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെയും ആകും. ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളിച്ചതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന ദിക്കിലും വരുത്തും. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നുവെങ്കിൽ ശാപവും വരും. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാന്നു ബാരിക്കുമോ.
തന്റെ സ്തുതികളാൽ ആകാശവും പുറമേ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ പ്രിയക ദൈവത്തിന്റെ പുല തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമുഖമായിട്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകള് ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു ബുധനാഴ്ചയൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതില് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയിലായിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവും ആനന്ദകരവുമായ നിമിഷങ്ങളായി എപ്പോഴും രൂപപ്പെടുവാനും പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആ ദൈവകൃപയിൽ തന്നെ വ്യാപൃതമാകുവാൻ തക്കവണ്ണം ദൈവം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഗീതങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ യോഗ്യമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ സ്പർശനം ഞങ്ങൾക്കുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെയൊക്കെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അരമനെ സെന്റ് തോമസ് പള്ളിയുടെ സംഘടനത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് യേശുക്രിസ്തു സംബന്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ധന്യമാർന്ന ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ദൈവസേനയിലായിരുന്നു ഈ കൂട്ടായ്മ ആചരിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ ശരീരം കൊണ്ട് വിവിധ സ്ഥലങ്ങളിലായും ആണെങ്കിലും മനസ്സുകൊണ്ട് ആ കർത്താവിന്റെ തൃപ്പാദത്തെങ്കിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഒരുമിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സുകളെ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ കരുണയും കൃപയും സാന്നിധ്യവും ഒക്കെ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണമേ എന്ന് ഏറ്റവും വിനയത്തോടും താഴ്മയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ ഗീതമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നത് തമ്പുരാന്റെ ദാനമാണ്. അനുഭവങ്ങൾ സന്തോഷത്തോടുകൂടി അനുഭവിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവകരുണയാണെന്ന് തിരിച്ചറിയുന്നവനാണ് ഉള്ളിൽ ജ്ഞാനമുള്ളവൻ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ലോകത്തിന്റെ കഷ്ടതകൾ ധാരാളമായിട്ട് വന്നുകൂടുവാൻ ഇടയുണ്ടായിരുന്നിട്ടും ബലമുള്ള ഭുജം നീട്ടി അവയൊക്കെ തടുത്തു മാറ്റി ആ കാലങ്ങളിൽ നമ്മളെ സൂക്ഷിക്കുന്ന ആ മാർവോട് ചേർത്തണയ്ക്കുന്ന ആ പിതൃസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കാഴ്ചകൾക്ക് ഉൾക്കാഴ്ച നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതത്തെ സമർപ്പിക്കാം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. Yeah.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വിശാല ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, വേണുകുസ്തുറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം പറയണമേ, തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമി ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്തരണമേ, പോലെ കടങ്ങളും ക്ഷമിക്കണമേ, ദീക്ഷയിലേക്ക് കൃപ പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
മീതയുള്ളവരാൽ തിരിച്ചപ്പെട്ടാൽ മാത്രമുള്ള നാമം ഒഴികെ ഞങ്ങളെ പോലെ ആയത്തൃതയുമായ കർത്താവേയും, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാലൊടിപ്പനായ എല്ലാവരെക്കാളും ഭക്തനായിരുന്നവനെ, നിന്റെ കരുണയുടെ ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ തിരുക്കൊണ്ടാരത്തെ ഞങ്ങൾ തുറന്നുതരണമേ. തന്റെ കൽപ്പനയാൽ അത്ഭുതങ്ങൾ വിളപ്പിക്കുന്നതായ ലോകയും ജീവനുണ്ടാക്കാവുന്നതിന്റെ സ്തോത്രങ്ങൾ വിളപ്പിക്കണമേ. തമ്മുവിന് മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾ കൊടുത്തവനെ, ഞങ്ങളുള്ള കൃപയായി ഞങ്ങളിൽ നിന്ന് അറിവാൻ നിന്റെ കൃപയാൽ ഞങ്ങൾ നിങ്ങൾക്ക് സംഗതിയാക്കണമേ. പർവ്വത്തിന്റെ മുകളിലത്തെ കൊലയിലെ സാഗനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയും അവയെ സമത്തെ ഞങ്ങൾ കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും തന്നെ സാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും, നിങ്ങളുടെ കാലുടെ പ്രകാശവും ഊടുകളുടെ വിടക്കുവാനുള്ളവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ ഭാവിയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വൃദ്ധങ്ങളാകാതിരിക്കേണ്ടതിന് നീതിയാൽ ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ മാത്രമായ പ്രശസ്തരുടെ ഞങ്ങളുടെ രഹസ്യകാരകൾ ഞങ്ങൾ കാണുമാറാകരുത്. ഞങ്ങളുടെ കർത്താവേ, എന്റെ ശ്രേഷ്ഠ വിശ്വാസത്തിനുമ്പാകെ ലജ്ജയുണ്ടാകരുത്. ദൈവമുള്ളവനായ ഉടനെ തന്റെ ഞങ്ങളുടെ കുറ്റങ്ങൾ ചെയ്ത് ഞങ്ങൾ ചെയ്ത ദാസനാകുന്നു. നിന്റെ കുറ്റങ്ങളിൽ നീതി സൂക്ഷിച്ചു നോക്കരുത്. ലജ്ജയുടെ ഞങ്ങൾ നിശ്ചയം വരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുത്. നൽകാരങ്ങളെ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രായ ഞങ്ങളെ നിന്റെ പല കൃപ നിവർത്തിക്കണമേ. നിന്റെ കരുണയാൽ നിന്നെ ഉള്ളവനായി ഞങ്ങൾ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ കൂട്ടത്തിൽ ഞങ്ങളെ എണ്ണേണമേ. നിങ്ങളുടെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ കറികൾ കാണപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ചേരിക്കപ്പെടണമേ. നിങ്ങളുടെ കർത്താവ് ബലഹീനനായി ഞങ്ങളെ എടുത്തുപാത്ത് നിർത്തരുത്. എന്നാലോ നിന്റെ കരയുടെ ഭാഗത്ത് നിന്ന് ശോഭിച്ചുകൊണ്ട് നിന്റെ വലത്തുഭാഗത്ത് നിങ്ങളെ നിർത്തണമേ. ഈ പാപികൾ ആരാകുന്നുവെന്നും ഇവരുടെ കുറ്റങ്ങളിലെ ഉറപ്പാനെന്തുള്ളൂ നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പറയുമാറാകണമേ. കർത്താവായ നീ ന്യായവിധി നിങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിപ്പാൻ ഇറങ്ങുവരരുത്. ബഹുലങ്ങളും ദിവ്യങ്ങളുമായ നിന്റെ അനുഗ്രഹങ്ങളുടെ പാപക്കാരിലേക്ക് മാറാകരുത്. നിങ്ങളുടെ ആയത്തിന്റെ സമ്മത്സരങ്ങളെ നിങ്ങൾ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുത്. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വ്യർത്ഥമായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കി മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ കുറ്റകടത്തിട്ടുള്ള കീറിക്കളയണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്തെന്നാ നിനക്കൊരോ ഞങ്ങൾ പാപം ചെയ്തു, കാണാതെ പോയി ആടെന്ന പോലെ ഞങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിനെ കൂലിക്ക് യോഗ്യമായവരായ അനുതാപികളോടും 11 മണി നേരത്തെ വേലക്കാരും കൂടി നിന്റെ വരുമ്പോൾ ഞങ്ങൾ കാണപ്പെടുമേണ്. നിന്റെ ദാവപുത്രം ബെറ്റുമായുള്ളത് എന്ന് നേരിടുന്നതിനൊക്കെ ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു. അമ്മീൻ.
ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കർത്താവിന്റെ തിരുജനന പെരുന്നാളിന്റെ ആ മഹനീയമായ സന്തോഷം അനുഭവിച്ച് ആരാധനയിലും പ്രാർത്ഥനയിലും ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഈ നിമിഷം, ഈ ബുധനാഴ്ചയോടെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വീണ്ടും ആ കർത്തൃസന്നിധിയിലായിരിക്കാനും ആ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം വീണ്ടും നമുക്ക് ഒരുക്കി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. നമ്മൾ 5-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോട് ആരാധിക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോടെ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും തമ്പുരാനെ ആരാധിപ്പാൻ തക്കവണ്ണം ലഭിക്കുന്ന നിമിഷം ഏറ്റവും മൂല്യമേറിയ ശ്രേഷ്ഠമേറിയ നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ കൂടുതൽ നിത്യമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ആഴ്ച പുതിയ വർഷത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുമ്പോൾ നമുക്കെല്ലാം ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. പുതിയ വർഷം അനുഗ്രഹമായി തീരണം, കാലുകളും ശരീരവും ഒന്നും തട്ടാതെയും മുട്ടാതെയും ഒക്കെ ഇരിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. സംശയമൊന്നുമില്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോ വർഷവും അത് സമാരംഭിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ പ്രതീക്ഷകളൊക്കെ പലപ്പോഴും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം കരുതുന്ന സംഗതികളൊക്കെ ആവണമെന്ന് തന്നെ, അതൊക്കെ നല്ലതാണ്. പക്ഷേ നമുക്ക് മുമ്പാകെ എപ്പോഴും രൂപപ്പെടേണ്ട ഏറ്റവും പ്രതീക്ഷ എന്ന് പറയുന്നത്, ദൈവമേ ഞാൻ എത്രമാത്രം അങ്ങയോട് ചേർന്ന്, അതെന്റെ ഈ ലോകത്തിൽ ജീവിച്ചിട്ടാണെങ്കിലും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടാണെങ്കിൽ പോലും അങ്ങയോട് എത്രമാത്രം ചേരുവാൻ തക്കവണ്ണം എനിക്ക് ഇടയായിത്തീരുന്നുണ്ട്, എവിടെയൊക്കെയാണ് അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് എന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത്, ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ കുറവുകളെ ബോധപൂർവം അങ്ങയോടുള്ള ബന്ധത്തിൽ നീക്കിക്കളഞ്ഞ് അങ്ങോട്ട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണം ഉള്ള സാധ്യതകളെ ജീവിതത്തിൽ ഒരുക്കി തരണമേ. അപ്പോഴാണ് ഓരോ പുതുവർഷവും നമ്മൾ പുതുവാക്കപ്പെടുന്നത്, ഓരോ പുതുവർഷത്തിൽ നമ്മൾ നവീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ദൈവമേ, നമ്മൾ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് എന്ന് അവിശുദ്ധ മന്ദിരത്തെ നോക്കി അവിടെ ആരൂഢനായിരിക്കുന്ന തമ്പുരാനെ നോക്കി വാഴ്ത്തുവാൻ തക്കവണ്ണം എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും ഒരുക്കണമേ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യുകോശിയച്ചനാണ്. ഒരുപക്ഷെ പ്രത്യേക ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലില്ല. കാരണം അച്ഛൻ ഒരുപാട് തിരക്കും വളരെ ഉത്തരവാദിത്വമുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന അച്ഛനാ. എത്ര തിരക്കിന്റെ ഇടയിലും അച്ഛൻ ഇങ്ങനൊരു ശുശ്രൂഷയിൽ സംബന്ധിക്കണം, അച്ഛന്റെ വാക്കുകൾ ഞാൻ കേൾക്കണം എന്ന് പറയുമ്പോൾ ആ തിരക്ക് അച്ഛന്റെ ജോലിക്കിടയിലാണ്. ഇറങ്ങി വന്ന് വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ ഞാൻ ഒരുപാട് വിലയേറിയതായിട്ട് കാണുന്നു. ഒരുപാട് തിരക്കിലടക്കും, ഒരുപാട് ജനങ്ങളെ ദൈവവചനം പഠിപ്പിക്കത്തക്ക വണ്ണം അല്പസമയം ഇറങ്ങി വന്ന് അതിനായിട്ട് സമയം അച്ഛൻ ചെലവഴിക്കുന്നത്. അങ്ങനെ ഏത് ഈ ഭദ്രാസനത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് അച്ഛൻ സേവനം, സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ വിവിധ മേഖലയിൽ അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ സഭയ്ക്കും ഈ ഭദ്രാസനത്തിനും അത് പ്രയോജനീകരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും നന്ദിപൂർവ്വം നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അങ്ങനെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മാത്യുകോശിയച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, അച്ഛന് എത്ര തിരക്കാണെങ്കിലും ആ പ്രാർത്ഥന അച്ഛന്റെ പ്രസംഗത്തിന്റെ സമയത്ത് അച്ഛനെ ഞാൻ വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി, ഇവിടെ അച്ഛനെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെ പേരിൽ വളരെ പ്രാർത്ഥനാപൂർവ്വം പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതത്തിലെ 229-ാമത്തെ ഗീതം ദൈവം സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛനെ തിരുവചനം ധ്യാനിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ നന്ദിയാളിനുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാഴിടില്ല. നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് സ്വർഗീയ മഹിമാവസ്ഥയെ മാറ്റി നിർത്തി ദൈവത്തോടുള്ള സമത്വം മുറിവിനെ നിർബന്ധിക്കാതെ ദാസവേഷമെടുത്ത് നമ്മളെ ദൈവികരാക്കുവാൻ തക്കവണ്ണം മനുഷ്യാവതാരം ചെയ്ത തമ്പുരാന് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതി അർപ്പിച്ചാലും നമ്മുടെ വാക്കുകളോ നമ്മുടെ ജീവിതം കൊണ്ടോ അത് മതിയാവുകയില്ല എന്ന് നമുക്കറിയാമെങ്കിലും വാക്കുകൾ കൊണ്ട് നമ്മൾ കാണിക്കുന്ന ഓരോ സമർപ്പണവും അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നായി തീരുമ്പോൾ ഏറ്റവും ശോഭനമായ പുഷ്പങ്ങളായിട്ട് അത് മാറ്റപ്പെടുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ദൈവത്തെ ഈ സമയത്ത് പാടി പുകഴ്ത്തി ഈ ഗാനത്തിൽ കൂടി ആരാധിക്കാം.
വന്നിയാലെന്നുള്ളം തിങ്ങുകയാത്രത്തിൻ വല്ലവി പാടിയിടും ഞാൻ എണ്ണാമില്ല
ോടുകൂടി സമയത്ത് സ്വാഗതം ചെയ്യും.
ശാസ്ത്രീയക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, സ്നേഹമുള്ള എല്ലാവരുമേ, എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചുവെങ്കിലും ക്രിസ്മസിന്റെ സീസൺ ആണല്ലോ. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും പുതുവത്സരത്തിന്റെ എല്ലാ നന്മകളും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഗതഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഗതഭാഗമാണ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ 43 മുതലുള്ള വാക്യങ്ങൾ കൂടി വായിക്കുന്നത് നന്നായിരിക്കും. അതോടെ ഞാൻ വായിക്കുകയാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിയും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. ഈ വേദഭാഗം നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. എല്ലാ വർഷവും വിശുദ്ധ ഏവാഞ്ചേലിയോൻ ഭാഗമായിട്ടൊക്കെ നമ്മളിത് വായിച്ചു കേൾക്കാറുണ്ട്. അതിനോട് ചേർന്ന ചില ചിന്തകൾ ഇന്നത്തെ ഒരു ധ്യാന വിഷയമായി, ധ്യാന ചിന്തകളായിട്ട് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്റെ സന്ദേശത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കും. പ്രത്യേകിച്ച് ഈ 5-ാം അധ്യായം കർത്താവിന്റെ മലപ്രസംഗം, മലമേൽ കയറി അവനിരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു എന്ന് പറഞ്ഞ ആത്മാവ് ജലതിരരാകർ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങുന്ന ഒരു വേദഭാഗമാണ്, ഒരു അധ്യായമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വേദഭാഗവും നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത്, കാണുന്നത്. 3 ചിന്തകളാണ് ഈ വേദഭാഗത്തു നിന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. 1-ാമതായി, ദൈവം പിതാവാണ് എന്നുള്ള വലിയൊരു സത്യം യേശു ഇവിടെ പ്രസ്താവിക്കുകയാണ്. ദൈവം പിതാവാണ് എന്നുള്ള ഒരു സങ്കല്പം, യഹോവ എന്നുള്ള വാക്കാണ് പഴയ നിയമത്തിലൊക്കെ ഉപയോഗിച്ച് കാണുന്നത്. പുതിയ നിയമത്തിൽ യേശുവാണ് ദൈവത്തെ പിതാവ് എന്ന് സംബോധന ചെയ്തുകൊണ്ട് അതിനെ പൂർണ്ണമായി പ്രകടമായി വെളിപ്പെടുത്തുന്നത്, ദൈവം പിതാവാണ് എന്നുള്ളത്. പിതാവാണ് എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി മറ്റ് പല വേദഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. കുടിയനായ പുത്രന്റെ ഉപമയിലൂടെ ഒരു പിതാവ് തന്റെ പുത്രൻ മടങ്ങി വരുമ്പോൾ അവനെ എല്ലാ സ്നേഹത്തോടും അതുപോലെ തന്നെ ക്ഷമയോടും അവനെ സ്വീകരിക്കുന്നത്, ആത്മബന്ധത്തിൽ അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ കർത്താവ് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യേശുവിന്റെ വാക്കുകളിലൊക്കെ ദൈവം പിതാവാണെന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ കാണുന്നത്. പൗലോസിയ പറയുന്നു, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. നമുക്കറിയാം ദൈവം സ്നേഹവാനായ ഒരു പിതാവാണ്. ആ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും എന്നാണ് ഇന്നത്തെ ധ്യാന വിഷയം. ബോപിഷ്ഠനായ, നിയമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങൾക്ക് വിധേയമായ ഒരു ബന്ധം ദൈവമായി പഴയ നിയമ ജനതയ്ക്ക് നമ്മൾ കാണുന്നെങ്കിൽ, യേശുവിലൂടെ കരുണാസമ്പൂർണനായ, ദീർഘക്ഷമയുള്ളവനായ, സ്നേഹസമ്പൂർണനായ ഒരു പിതാവിനെ കർത്താവ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ നന്മകളുടെയും, അതാണ് നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ എല്ലാ നന്മകളുടെയും, ഈസ് ദ കൾമിനേഷൻ ഓഫ് ഓൾ ദ ഡിവൈൻ വർക്ക്യൂസ്, എല്ലാ നന്മകളുടെയും പരമതയാണ്, ആ നന്മകളുടെ പരമതയായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ അവനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളും സൽഗുണപൂർണരായി തീരുകയും എന്നുള്ള ഒരു ചിന്തയാണ് കർത്താവ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നുള്ള നിങ്ങൾ സൽഗുണപൂർണരാകുകയും. അപ്പോൾ ഇങ്ങനെ എല്ലാ നന്മകളുടെയും പൂർണതയായിട്ടുള്ള, എല്ലാ നന്മകളുടെയും പരമതയായിട്ടുള്ള, എല്ലാ സൽഗുണങ്ങളുടെയും പരമതയായിട്ടുള്ള പിതാവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ത്രിയേക ദൈവത്തെയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തെ ആണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആ ആരാധനയിലൂടെ നാം അവന്റെ രൂപമായി അവന്റെ ഭാവമായി രൂപാന്തരപ്പെടണം. നമ്മളും ആ സ്വർഗീയ പിതാവ് സൽഗുണനായി പൂർണ്ണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണ പൂർണ്ണതയിലേക്ക് വളർച്ച പ്രാപിക്കണമെന്നുള്ള യേശുവിന്റെ ആഗ്രഹവും പ്രതീക്ഷയുമാണ് ഈ വാക്കുകളിൽ പ്രകടമായിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് വഴിയായി നാം ദൈവത്തിന്റെ രൂപമായി തീരുന്നുണ്ട്. ആരാധനയും ആരാധകനും ആരാധനാമൂർത്തി ഇത് മൂന്നും വളരെ പ്രധാനമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധന, നമ്മൾ ആരാധകരാണ്, അതുപോലെ തന്നെ ആരാധനാമൂർത്തി. നമ്മൾ ആരാധിക്കുന്ന ആരാധന ആരാധനയാണ്, അല്ലെങ്കിൽ ആരാധിക്കുന്ന ആരാധനയിലൂടെ നമ്മളെ പുകഴ്ത്തുന്ന, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ആരാധനാമൂർത്തിയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് നമ്മിൽ വരേണ്ടത്. ഒന്നാം കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അപ്പൊ നാം ധരിക്കേണ്ടത് ദൈവത്തിന്റെ പ്രതിമയാണ്. പ്രതിമ ആ രൂപത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ധരിക്കുന്നത് നമ്മൾ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചു, ആദാമിന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കണം എന്ന് പറയുന്നു. 2-ാം കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇവിടെ പൗലോസ്യ പറയുന്നത് നാം തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പ്രവേശിച്ച് കർത്താവിന്റെ അതേ പ്രതിമയായി തീരുന്നു, അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. അവന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സത്യദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് വഴിയായി, എല്ലാ സൽഗുണങ്ങളുടെയും പൂർണ്ണതയായ ദൈവത്തെ ആരാധിക്കുന്നത് വഴിയായി നാം അവന്റെ പ്രതിമയായി തീരണം, അവന്റെ രൂപമായി തീരണം. ക്രിസ്തുവാകുന്ന തലയോളം വളരണം എന്ന് പൗലോസ്ലിഹാരുടെ ചില പ്രയോഗങ്ങളാണ്. ക്രിസ്തുവാകുന്ന തലയോളം, അവന്റെ നിറവോളം നിറഞ്ഞു വരണം, ഈ ഒരു ചിന്ത പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാം. നമ്മൾ ആരാധനയിലൂടെ ദൈവാനുരൂപരായി തീരണം. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ഒരു ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതാണ്. നാം ദൈവാനുരൂപരായി വളരുകയാണ്, ദൈവത്തിന്റെ രൂപമായി തീരുന്നു, ക്രൈസ്റ്റ് ലൈക്ക് ആയിട്ട് തീരുന്നു. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ രൂപവും ഭാവവും സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. നാം യഥാർത്ഥ ആരാധകരാകുന്നുവെങ്കിൽ ആ സൽഗുണ പൂർണ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് തിരുവചനം പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോഴേ പല പ്രാവശ്യവും അനേക പ്രാവശ്യം ഈ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് മനുഷ്യൻ വഴുതിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വഴുതിപ്പോകുമ്പോൾ ദൈവജനത്തിന്റെ ജീവിതത്തിൽ അനേക ദുർഗുണങ്ങൾ കടന്നു വരുന്നു, അനേക തിന്മകൾ കടന്നു വരുന്നു, അധർമ്മങ്ങൾ കടന്നു വരുന്നു. അവരെ സൽഗുണങ്ങളിൽ നിന്ന്, ദൈവികമായ ഗുണങ്ങളിൽ നിന്ന് അകന്നുപോയി അവർ തിന്മയ്ക്ക് അധീരരായി തീരുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. പർവ്വതത്തിൽ ദൈവമായുള്ള സംസർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മോശ കാണുന്നത് ജനങ്ങൾ കാളക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ആടി തീർക്കുന്നതാണ്. എല്ലാ മ്ലേച്ഛതകളും തിന്മകളും മനുഷ്യനിലുള്ള ജന്തു സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ വികൃതമാക്കി തീർക്കുന്ന ഒരു ചിത്രമാണ് മോശ കാണുന്നത്. മോശ അമിതമായി കോപിക്കുകയും അത് തച്ചുടക്കുകയും ഒക്കെ ചെയ്യുന്നത് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇതുപോലെ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അകന്ന് അന്യദൈവങ്ങളുടെ ആരാധനയിലേക്ക് വീണുപോകുന്ന ദൈവജനം, അവരുടെ ജീവിതത്തിൽ വൈകൃതങ്ങളും തിന്മകളും മ്ലേച്ഛതകളും പെരുകി അവരിലുള്ള ജന്തു സ്വഭാവത്തിന്റെ അനിയന്ത്രിതമായ ഉപയോഗത്തിലേക്ക് അവർ വീണുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തും നമ്മൾ കാണുന്നത് സൈറ്റനിക് വർഷിപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാത്താനെ ആരാധിക്കുന്നത് വഴിയായിട്ട് മനുഷ്യനെ അമിതമായ ശക്തി നേടി ദുർഗുണങ്ങളിലൂടെ തിന്മകളിലൂടെ അവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും തിന്മകൾ പ്രവർത്തിക്കാനും മ്ലേച്ഛമായ ജീവിതം നയിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതത്തിലേക്ക് അവർ വീണുപോകുന്ന ചിത്രമാണ്. അങ്ങനെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ള ആരാധനാമൂർത്തികളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. സൈറ്റനിക് വർഷിപ്പ് നടത്തുന്ന ആളുകള് ദൈവത്തിൽ നിന്ന് നേരെ എതിരായിട്ടുള്ള ഒരു ജീവിത ചരിയാണ് അല്ലെങ്കിൽ ആരാധനാ മാർഗങ്ങളാണ് അവർ അവലംബിക്കുന്നത്. നമുക്കറിയാം അവര് വിശുദ്ധമായതിനെ അശുദ്ധമാക്കി, നന്മയായിട്ടുള്ളതിനെ തിന്മയാക്കി, കർമ്മമായിട്ടുള്ളതിനെ അധർമ്മമാക്കി, അവരിലുള്ള ആ ജന്തു സ്വഭാവം, മനുഷ്യന്റെ ആനിമൽ നേച്ചർ, അതിനെ അനിയന്ത്രിതമായി നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അവര് അങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നാം പ്രത്യേകമായി ചിന്തിക്കേണ്ടത് നമ്മിലുള്ള ഇമേജസ് എന്തെല്ലാമാണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഇമേജസ് എന്തെല്ലാമാണ്. സത്യദൈവത്തെ ആരാധിക്കുന്ന പ്രതിഷ്ഠിക്കുന്ന നമ്മുടെ മനസ്സിൽ അന്യ ദൈവങ്ങളുണ്ടോ, അന്യ വിഗ്രഹങ്ങളുണ്ടോ? ചില ആളുകൾ അവരവരുടെ തന്നെ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. അവരുടെ തന്നെ രൂപത്തിൽ, അവരുടെ ഭാവത്തിൽ, അവരവരുടെ ആ ഈഗോയിൽ മാത്രം അവര് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് മാത്രം ഒതുങ്ങിക്കഴിയുന്ന അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അവരെ തന്നെ ആരാധിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള പല വിഗ്രഹങ്ങൾ മനസ്സിൽ തീർത്ത് അതിനെയൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സത്യദൈവത്തെ ആരാധിക്കുന്നത് വഴിയായുള്ള സൽഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അത് ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാനും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവർ താണുപോകുന്നു, വീണുപോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഒരു മനോഹരമായ ഒരു പ്രതിമ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയുടെ, സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിമയാണ്. ഒരു പെൺകുട്ടി ആ പ്രതിമയുടെ അടുക്കൽ പോയി അതിന്റെ ആ ഭംഗിയിലേക്ക് അവൾ ആകൃഷ്ടയായി. ആ രൂപം അവളുടെ ജീവിതത്തിൽ അവൾക്ക് വേണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവള്, ഇതൊരു കഥയാണ്, അവള് പല ദിവസങ്ങൾ, അനേക ദിവസങ്ങൾ ആ പ്രതിമയിലേക്ക് അവിടെ ചെന്ന് അതിന്റെ മുമ്പിൽ ഇരുന്ന് ആ പ്രതിമയിലേക്ക് നിശ്ചലമായി അതിലേക്ക് നോക്കി ധ്യാനിച്ച് അങ്ങനെ അതിൽ അങ്ങ് നിമഗ്നയായി ആ പ്രതിമയുടെ രൂപവും വേഷവും അതിന്റെ ഭാവവും ഒക്കെ തന്നിലേക്ക് ആവഹിപ്പിക്കുവാൻ വേണ്ടി അവള് ദീർഘമായ അല്ലെങ്കിൽ നിരന്തരമായ വളരെ സങ്കീർണമായ പ്രയത്നങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ക്രമേണ അവൾ ആ പ്രതിമയുടെ ഒരു രൂപം അവളുടെ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും അംഗചലനങ്ങളിലൊക്കെ വന്നു ചേർന്നുവെന്ന് ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ നാം സത്യദൈവത്തെ, സൽഗുണപൂർണനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് വഴിയായി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ ഘടനയിലും ഒക്കെ ആ ദൈവാനുരൂപമായ ഒരവസ്ഥ അത് സംജാതമാക്കുവാനായിട്ട് നാം ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വേദഭാഗത്തിന്റെ ഒരു അർത്ഥമായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് നാം കാണുന്നത് യേശുവിന്റെ പ്രതീക്ഷയും ആഗ്രഹവും തന്റെ അനുഗാമികൾ എത്രമാത്രം വ്യത്യസ്തരായിരിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായ ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവർ വ്യത്യസ്തരായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം, പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യും? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? അപ്പോൾ ലോകത്തിൽ നമ്മൾ കാണുന്ന ആ നാച്ചുറലായിട്ടുള്ള ഒരു സ്വഭാവ ശൈലിയിൽ നിന്ന് യേശുവിന്റെ അനുഗാമികൾ, യേശുവിനെ അനുഗമിക്കുന്ന ആളുകൾ എത്രമാത്രം വ്യത്യസ്തരായിരിക്കണം എന്നുള്ളതാണ്. ലോകത്തിന്റെ ശൈലി എന്താണ്? ഒരു പ്രധാനമായിട്ടും മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചു പെരുമാറുന്ന ഒരവസ്ഥയാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഗുരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് നിങ്ങൾ സ്നേഹിതന്മാരെ മാത്രം വന്ദനം ചെയ്യുകയല്ല, അല്ലെങ്കിൽ അവരെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല, ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ഭാഗത്ത്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്നായ നമ്മുടെ പിതാവിന്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ. അപ്പോൾ യാതൊരു ജഡ്ജ്മെന്റും കൂടാതെ, യാതൊരു സെപ്പറേഷനും കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുകയും നന്മയ്ക്ക് നന്മ കൊണ്ട് തിന്മയെ ജയിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ബിഹേവിയറൽ പാറ്റേൺ നിങ്ങൾക്കുണ്ടാകണം. ഒരു സ്വഭാവ വൈശിഷ്ട്യം, സ്വഭാവ ശൈലി നിങ്ങളുടെ ജീവിതത്തിൽ ആർജിക്കുവാനായിട്ട് സാധിക്കണം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അത് എവിടെ വരെ ആകാം, ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു അവയർനെസ്, ഒരു ആത്മബോധം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഈ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ യേശുവിന്റെ അനുഗാമികളാണ്. നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ അംഗചലനങ്ങൾക്കും നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പ്രകടനങ്ങൾക്കും ഒക്കെ ഒരു വ്യതിയാനം, വ്യത്യസ്തത പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ മനുഷ്യനിലും ഒരു ആനിമൽ നേച്ചറുണ്ട്, മൃഗീയമായ വാസനകളുണ്ട്, ജന്തു സ്വഭാവമുണ്ട്. ആ ജന്തു സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലും സ്വഭാവം എന്തോ പ്രതികാരം ചെയ്യാനുള്ള കാട്ടിലെ റൂളതല്ലേ. അപ്പോ അതിനെ ഇഷ്ടമുള്ളവരെ കൊന്നു തിന്നുന്നു അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമല്ല നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായി തീരേണ്ടതിന് നാച്ചുറലായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിന്റെ ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ ശൈലി ജീവിതത്തിൽ സമാർജിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ ഈ നൊയമ്പും ഉപവാസവും കർശനമായ നൈഷ്ഠികമായ ജീവിത ചര്യകളുമൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കാൻ ഉള്ള കാരണം നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണമെന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം ബ്രാഹ്മണരെ സംബന്ധിച്ച് അവർ പൂനൂൽ ഇടുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ നെഞ്ചിന് ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വിലക്കുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ജന്തുവാസനകൾക്ക് ഒരു വിലക്ക്. നമ്മൾ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാനല്ല, ഇത് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതല്ല. അവിടെയൊക്കെ ഒരു നിയന്ത്രണ വിധേയമായ ഒരു സെൽഫ് ഡിസിപ്ലിൻ ജീവിതത്തിൽ ആർജിക്കുവാനായിട്ടുള്ളൊരു പരിശീലനമാണ് നൊയമ്പ്, ഉപവാസം, നൈഷ്ഠികമായ പാരമ്പര്യങ്ങൾ എന്നുള്ളതിലൂടെ നമുക്ക് ലഭിക്കും. ഒരു സന്യാസ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ സന്യാസം എന്ന് പറയുന്നത് മൊണാസ്ട്രി മാത്രം നടക്കുന്നതല്ല, ഒരു വിവാഹ ജീവിതവും സന്യാസത്തിന്റെ ഭാഗമാണ്. അവിടെ നൈഷ്ഠികമായ ജീവിതചര്യകളും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് ഒരു ഒരു പരിശീലനമാണ്. നാം നമുക്ക് തന്നെ ഒരു നിയന്ത്രണം നമുക്ക് തന്നെ ഏർപ്പെടുത്തുവാൻ പറ്റണം, നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ ചിന്തകൾക്കൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ പാമ്പാക്കട നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ചിന്തകൾക്കും ഞങ്ങളുടെ നാവിനും ഞങ്ങളുടെ കേൾവിക്കും ഒക്കെ ഒരു 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 നിയന്ത്രകനെ, ഒരു 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 മാലാഹയെ നിയമിക്കണം. ഞങ്ങളുടെ നാക്കുകൾ, അധരങ്ങൾക്ക് ഒരു കടിഞ്ഞാണ് വേണം. ഞങ്ങളുടെ എല്ലാ ചേഷ്ടകൾക്കും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അത് ആവശ്യമാണ് എന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള കാരണം അതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യത്യസ്തത പുലർത്താനായിട്ട് സാധിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുകയല്ല, വന്ദനം ചെയ്യുന്നവരെ മാത്രം വന്ദനം ചെയ്യുകയല്ല, നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങൾ സ്നേഹിക്കുവാനും അവരോട് നന്മ ചെയ്യുവാനും അവരെ നിങ്ങളുടെ പ്രതികാര സ്വഭാവത്തെ, ആ ജന്തു സ്വഭാവത്തെ നിങ്ങളുടെ ആത്മനിയന്ത്രണം കൊണ്ട് അതിജീവിക്കുവാനും കഴിയുന്ന ഒരു അതിജീവനത്തിന്റെ മാർഗം ജീവിതത്തിൽ കൈവരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ വേദഭാഗം പ്രത്യേകമായി നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ എല്ലാ തരത്തിലും ജീവിതത്തിൽ വ്യത്യസ്തത പുലർത്തുവാനായിട്ട് കടമപ്പെട്ടവരാണ് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുകയും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും നമ്മുടെ നന്മ അനുഭവിക്കുന്ന ഒരു ഉപഭോക്തൃ സമൂഹമുണ്ട്. നമ്മുടെ സൽഫലങ്ങൾ അവരനുഭവിക്കണം. സൽഗുണ പൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണ പൂർണ്ണരാകുമെന്ന് പറയും. നമുക്ക് മാത്രം സൽഗുണങ്ങൾ ഉണ്ടായാൽ അത് അതല്ലല്ലോ, മറ്റുള്ളവർ അതിന്റെ നന്മകൾ ആർജിക്കുവാനായിട്ട് തയ്യാറാകും. അതിനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. കർത്താവ് പറയുന്നു, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവ തിരുനാമം മഹത്വപ്പെടുന്നത്. മറ്റുള്ളവർക്ക് നമ്മളിലൂടെ നന്മകൾ ആർജിക്കുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ മാത്രമേ, നമ്മൾ അതിനുവേണ്ടി ഒരുക്കുമ്പോൾ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. നമ്മുടെ ദീർഘമായ പ്രഭാഷണങ്ങളോ നമ്മുടെ മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ മറ്റുള്ളവർക്ക് വല്ലതും ചെയ്തുവെന്ന് കാണിക്കുവാനുള്ള മാർഗങ്ങളോ ഒന്നുമല്ല. നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നവരുടെ ആ ചെറിയ ജീവിതത്തിന്റെ സർക്കിളിലാകട്ടെ, അവിടെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം, ഒരുപക്ഷെ നമ്മുടെ പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് ആശ്വാസകരമായി പരിണമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് നമ്മിൽ നിന്ന് പുറപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ള ഉൾപ്പെട്ടവർ മാത്രമല്ല, അവർ ഉൾപ്പെടുന്നു, നമ്മുടെ ചുറ്റും നമ്മുടെ കൊച്ചു ജീവിതത്തിന് ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മിലൂടെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയണം. നല്ല നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് പറയുന്നത് പോലെ അങ്ങനെ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും നല്ല ചിന്തകൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. നല്ല ചിന്തകൾ കാത്തു പരിപാലിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് മറ്റുള്ളവരെക്കുറിച്ച് ഒരു ജഡ്ജ്മെന്റലായിട്ടോ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വന്നാൽ അതിനെ ഒഴിവാക്കി സൽചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോഴാണ് നല്ല പ്രവർത്തികൾ നമ്മിൽ നിന്നുണ്ടായി മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായി തീരുന്നത്. നമുക്കറിയാമല്ലോ വിശുദ്ധന്മാരായ ആളുകൾ അവരുടെ സാന്നിധ്യം പോലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ അവരുടെ പ്രസൻസ് ഇതെല്ലാം വലിയ ബ്ലെസ്സിംഗ് ആണ് മറ്റുള്ളവർക്ക്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷകരമായി തീരണം. ഞാൻ ഈ അടുത്ത ദിവസം വായിച്ചൊരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചു കാണുമായിരിക്കും. ഒരു മനുഷ്യന് ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ആ ബോട്ട് ഒന്ന് പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പെയിന്റർ എടുത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ അവൻ അത് റെഡ് പെയിന്റ് അടിക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്ത് അവൻ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നോട്ട് ചെയ്തു അതിന്റെ ആ ബോട്ടിന്റെ അടിയിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്, ചെറിയൊരു ഹോളുണ്ട്. അപ്പൊ അവനെ ആ പെയിന്റിങ് നിർത്തിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഹോൾ അടച്ചു. അങ്ങനെ ഹോൾ അടച്ചിട്ട് കുറച്ച് അത് അതിന്റെ പെയിന്റിംഗ് ഒക്കെ പൂർത്തിയാക്കി. അപ്പൊ ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഹോളിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഇവന് ഈ ബോട്ടിനൊരു ഒരു ഹോൾ ഉണ്ടായിരുന്നുള്ളതോ അല്ലെങ്കിൽ ഇത് പെയിന്റർ അത് അടച്ചെന്നുള്ളതോ ഒന്നും തമ്മിൽ പറഞ്ഞില്ല. അങ്ങനെ ഈ മനുഷ്യൻ അത് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞ് അത് ഹോളിഡേയ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ മക്കളൊക്കെ ദൂരത്തു നിന്നൊക്കെ വന്നു. അപ്പൊ ഇദ്ദേഹം എങ്ങാണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവര് ഈ ബോട്ട് എടുത്തുകൊണ്ട് അവർ ലേക്കിലേക്ക് പോയി, ഫിഷിങ്ങിന് വേണ്ടി പോയി. അങ്ങനെ ഫിഷിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞാണ് ഈ മനുഷ്യൻ എവിടെ പോയിട്ട് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ ഇയാൾ മനസ്സിലായി ഈ കുഞ്ഞുങ്ങള് ഈ ബോട്ട് എടുത്തുകൊണ്ട് ഫിഷിങ്ങിന് പോയല്ലോ എന്ന് മനസ്സിലായി. ഇയാൾക്ക് ഭയങ്കര പരിഭ്രമമായി, കാരണം ഇയാൾ അപ്പോഴാണ് ഓർത്തത് ഇതിനകത്ത് ഹോളുണ്ടല്ലോ. അത് പെയിന്റ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനോട് പറയാൻ മറന്നുപോയി. ഇയാൾ വിചാരിച്ചു ഈ മക്കൾ മുഴുവൻ പോയി, അയാളുടെ ജീവിതം അവസാനിച്ചു, അത്രമാത്രം നിർഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് അയാളുടെ ജീവിതം എത്തിച്ചേർന്നല്ലോ എന്ന് അങ്ങനെ സങ്കടപ്പെട്ട് വിരമിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നതായിട്ട് ഇയാൾ കാണുകയാണ്. അങ്ങനെ അയാള് മനസ്സിലാക്കി അയാള് ആ ബോട്ട് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബോട്ടിന്റെ ആ ചെറിയ ഹോള് ആ മനുഷ്യൻ അടച്ചു എന്നായി മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ വലിയ ഒരു ഒരു ധാരാളം ഒരു ഹ്യൂജ് എമൗണ്ട് ഉള്ള ഒരു ചെക്കുമായിട്ട് അയാളുടെ സ്വന്തം ചെക്ക് അയാള് ഒപ്പിട്ട് ഈ പെയിന്ററുടെ വീട്ടിൽ ചെന്നു, എന്നിട്ട് അയാളെ കൊടുത്തു. അയാൾ ചോദിച്ചു എന്തിനാണ്? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു ഇതെന്റെ ഒരു പ്രസന്റാ, അത് നിനക്ക് തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഈ അതെന്താണ്, നിങ്ങൾ എന്റെ പെയിന്റിങ്ങിനുള്ള പൈസ തന്നാണല്ലോ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ചെയ്തതിന്റെ വില എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കത് മനസ്സിലായി, കാരണം ഈ ബോട്ടിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു, നിങ്ങൾ അടച്ചത് കൊണ്ടാണ് എന്റെ മക്കൾ വലിയ അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ഈ മനുഷ്യൻ മറുപടി പറഞ്ഞ് അയക്ക ആ വലിയൊരു പ്രസന്റ് അയക്ക് കൊടുത്തു എന്നൊരു കഥ ഞാൻ വായിച്ചു. നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥപൂർണമായ ഒരു അനുഭവമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുവാനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ, ഹോൾസ്, അത് നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മൾ അത് മറ്റുള്ളവരറിയാൻ വേണ്ടിയല്ല, അടയ്ക്കുവാനായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പുഴുക്കുത്തുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അടയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു നന്മയാണ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതം അതായിരിക്കണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്നുകൂടുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള ദുർഘടമായ ജീവിത അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ നന്മകൾ കൊണ്ട്, നമ്മുടെ നന്മയുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ നന്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മിലൂടെ പുറപ്പെടുന്ന സൽഫലങ്ങൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ നാം സാധിക്കുമെങ്കിൽ അവിടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണരാകുക എന്നുള്ള ആ വാക്യം, സത്യദൈവത്തെ, സൽഗുണപൂർണനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആ വലിയ ചൈതന്യം അത് ആവഹിക്കപ്പെട്ട് നമ്മൾ ദൈവാനുരൂപരായി വളരുന്ന അവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ ഒരു സെപ്പറേഷൻ, നമ്മുടെ എല്ലാ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി നമ്മൾ കാണപ്പെടുക എന്നുള്ളത്, നമ്മുടെ ലിമിറ്റ്, നമ്മുടെ ബൗണ്ടറി എവിടെ വരെ ഉണ്ടെന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാകുക എന്നുള്ളത്. മൂന്നാമതായി നമ്മുടെ ചെറിയ ചെറിയ ജീവിത നന്മയുടെ പ്രകാശനം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാനും അവരറിയാതെ തന്നെ അവർക്ക് നന്മകൾ ചെയ്യുവാനുള്ള ഒരവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതം, കൊച്ചു ജീവിതം അനേകർക്ക് പ്രയോജനകരമായി തീരുവാനൊക്കെ വേണം. ദൈവം നമ്മെ ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷത്തെ ഒരു വലിയ ഒരു മിഷനായിട്ട് ഇതിനെ ഏർപ്പെടുത്തി എല്ലാ ദിനങ്ങളിലും എന്തെങ്കിലും നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവമേ ഉപയോഗിക്കണമേ. അനേകർക്ക് എന്നെ നന്മയുള്ളവനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്ക വണ്ണം ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയപിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നുള്ള ചിന്ത അടിസ്ഥാന വാക്യം. പ്രിയപ്പെട്ട മാത്യുപോശിച്ച വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത നമുക്ക് പകർന്നു വന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ ആരാധന മധ്യത്തിലും അല്ലാതെയും നമ്മുടെ വ്യക്തിപരമായ വായനയിലും ഒക്കെ പലപ്പോഴും ഈ വരികളിൽ കൂടി നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് ആത്മീയ ഉത്തേജനം രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകേണ്ട ഒരു വാക്യം തന്നെയാണ്. പ്രത്യേകിച്ച് യേശുമ്പ്രാന്റെ ദ സർമൺ ഓൺ ദ മൗണ്ട് പർവ്വത മുകളിൽ നടത്തിയ പ്രസംഗം ഒരുപാട്, അത് ക്രൈസ്തവരെ മാത്രമൊന്നുമല്ല വിവിധ മതസ്ഥരെ പോലും അവരുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് ഈ വാക്യങ്ങളിൽ കൂടി കടന്നുപോയിട്ട് എല്ലാ മനുഷ്യർക്കും ഒരു വളരെ സമഗ്രമായ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മതം മാറിയിട്ടില്ലെങ്കിൽ പോലും ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പലരെയും പ്രേരിപ്പിച്ചതിന്റെ പിന്നിൽ വളരെ ആഴമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വാക്യമാണ്. പ്രത്യേകിച്ച് അച്ഛനത് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തന്നപ്പോൾ കുറെ കൂടെ ഈ വാക്യത്തിന്റെ ആഴത്തിലേക്ക് ചുവടുവെക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മനസ്സുറപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. സ്വർഗത്തിലെ പിതാവ് അതിന്റെ അപ്പനാണെന്നുള്ള ഒരു ആഴമായ ബോധം ക്രിസ്തു നമുക്ക് പകർന്നു തരുന്നുണ്ട്. ശരിക്കും ഈ ഒരു വാക്യം ആവർത്തന പുസ്തകം 6-ഉം 7-ഉം അധ്യായത്തിലെ ശ്രദ്ധേയമായ പല ഭാഗവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അവിടെ ദൈവനമ്പുരാന് പല പ്രാവശ്യം അത് പറയുന്നുണ്ട്, നിന്റെ ദൈവ നിന്നെ അങ്ങ് ഇങ്ങനെ നടത്തിയ മരുഭൂമിയിൽ കൂടി നിനക്ക് നീ അറിഞ്ഞിട്ടില്ലാത്ത മണ്ണ കൊണ്ട് നിന്നെ പോഷിപ്പിച്ച, അല്ലെങ്കിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത ജലം തന്നെ നിന്നെ നടത്തിയ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിന്നെ വഴി നടത്തിയ നിന്റെ സ്വർഗത്തിലെ പിതാവിനെ നീ ഓർക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഗതിയാണ് ദൈവത്തെ ഓർക്കുക എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഓർമ്മകളിൽ ഞായറാഴ്ച 2-3 മണിക്കൂർ പള്ളികളിൽ ചെലവഴിക്കുന്നതിനപ്പുറം നമ്മുടെ ഓർമ്മകളിലൊന്നും ദൈവം നിലനിൽക്കുന്നില്ലെന്നുള്ളത് വളരെ, അത് പള്ളി പോകുന്ന ആളുകൾക്ക്, അതും ഇല്ലാത്ത മനുഷ്യരാണ് കൂടുതലായിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ഓർമ്മകളിൽ നന്ദി ഉണ്ടാവുന്നില്ല, ദൈവത്തിന് മാത്രം നന്ദി അർപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ പരാജയമാണ്. പക്ഷെ ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഓരോ നിമിഷവും നമ്മളെ നയിക്കുന്ന നടക്കുന്ന ലോകത്തിൻ്റെതായ പ്രതിബന്ധങ്ങൾക്കപ്പുറം നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അപ്പന്റെ സ്നേഹമാണ്. ഏതൊരു മനുഷ്യന് സ്വർഗത്തിലെ ദൈവം എന്റെ അപ്പനാണെന്നുള്ള ഓർമ്മ രൂപപ്പെട്ടു വരുന്നുവോ അന്ന് മുതലേ സ്വർഗത്തിലെ അപ്പനെ ഒരു മനുഷ്യനെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഈ ലോകത്തിൽ നന്മയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു തന്ന ആ 2-3 കാര്യങ്ങൾ, സ്വർഗത്തിലെ ദൈവത്തെ എന്നിട്ട് അപ്പനായിട്ടുള്ള തിരിച്ചറിവോടുകൂടി ആരാധ, അതൊരു സ്വാതന്ത്ര്യമാണ്. ക്രിസ്തു നമുക്ക് പകർന്നു തന്ന ഒരു സ്വാതന്ത്ര്യമാണ്. സ്വർഗത്തിൽ നോക്കിക്കൊണ്ട് എന്റെ അപ്പ എന്ന് വിളിക്കത്തക്കവണ്ണം ഒരു ആഴമായ തിരിച്ചറിവ് നമുക്ക് നൽകി എന്നുള്ളതാണ്. സ്വർഗത്തിൽ നോക്കിക്കൊണ്ട് എന്റെ അപ്പ എന്ന് വിളിക്കത്തക്കൊണ്ട് തിരിച്ച്, എല്ലാ മനുഷ്യനും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ചൊരിഞ്ഞു തന്നിട്ടുള്ള വലിയൊരു അവകാശമാണത്. പക്ഷെ അവകാശ അർത്ഥപൂർണമായിട്ട് നമ്മൾ അനുഭവിക്കണമെങ്കിൽ അപ്പ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യം അത് ആവശ്യങ്ങൾക്ക് മാത്രം ഒന്നുമല്ല, എല്ലാ തലത്തിലും ആ സ്നേഹം പങ്കുവച്ച് ജീവിക്കുമ്പോഴാണ് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അപ്പനെ വിളിക്കുവാൻ തക്കവണ്ണം. അതിനുള്ള വഴിയെ അച്ഛൻ 2 കാര്യങ്ങൾക്ക് പറഞ്ഞു, നമ്മൾ വ്യത്യസ്തരായിരിക്കുക, അല്ലെങ്കിൽ 3-ാമതായിട്ട് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം മറ്റുള്ളവരെക്കാളിലും, അല്ലെങ്കിൽ മൃഗീയ സ്വഭാവമൊക്കെ വിട്ട് നമ്മൾ ആ ദൈവിക നന്മയിൽ ജീവിക്കണമെന്നൊക്കെ നമുക്കത് അച്ഛന് അതിനെ പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അതുകൊണ്ട് ഈ പൂർണ്ണത, ദ ഫുൾഫിൽനെസ് എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ വലിയൊരു സംഗതിയാണ്. ക്രിസ്തു കാൽവറിയിലെ യാഗമർപ്പിക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ, ദൈവിക അനുസരണത്തിന്റെ, അല്ലെങ്കിൽ ലോകത്തോടുള്ള പിതാവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് വെളിപ്പെടുത്തിയത്. ഈ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ ഓരോ മനുഷ്യരും ആ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയിൽ ചുവടുവയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശോഭനമായി തീരുന്നതും അത് ചൈതന്യവും നിറവുള്ളതായി തീരുന്നതും. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ആ സ്നേഹത്തിന്റെ പൂർണ്ണത നമ്മളിൽ കൂടി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം എന്നുള്ള ഒരു ആഴമായ ചിന്ത. പക്ഷെ ഈ ഒരു വാക്യങ്ങളെയൊക്കെ ഞാൻ ഓർക്കുക, പലപ്പോഴും ഹൃദയത്തിലെടുത്ത് ലാളിക്കുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതമൊക്കെ ഒരുപാട് ഒരുപാട് നിറവുള്ളതായിരിക്കും. സംശയമൊന്നുമില്ല അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇത് മനുഷ്യൻ എന്ന് പകയും ക്രൂരതയും വൈരാഗ്യവും വിദ്വേഷവും നമ്മളെ സ്നേഹിക്കുന്ന, അച്ഛൻ പറഞ്ഞതുപോലെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുകയും ചെറിയ തലങ്ങളിൽ പോലും നമ്മുടെ ആശയങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നവരെ ക്രൂരതയോട് അവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഒട്ടുമുക്കാലും. പക്ഷെ ഈ വാക്യങ്ങളൊക്കെ നെഞ്ചിൽ അല്ലെങ്കിൽ ചങ്കിൽ കോറി എഴുതുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് അവരുടെ അങ്ങനെയുള്ളവരുടെ മുഖം പോലും അത് പ്രകാശിക്കും. ഒരുപാട് സ്നേഹിക്കുന്നത്, ഒരുപാട് പേര് സ്നേഹിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരെയാണ്. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യർ സമൂഹത്തിൽ പള്ളിയിലൊക്കെ കുറവാണെന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. അതുകൊണ്ട് ഈ ചിന്തകളൊക്കെ നമ്മുടെ വ്യക്തി ജീവിത സ്വകാര്യ ജീവിതത്തെ, നമ്മുടെ രഹസ്യ ജീവിതത്തെ വളരെ ശക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ അത് പ്രതിധ്വനിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിന് ഒരു ഒരു ആന്തരികമായ സമഗ്രമായ പരിവർത്തനത്തിന് വിധേയമാക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഓരോ വർഷവും, ഞാൻ ഈ ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ഓർമ്മിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട് ഓരോ വർഷങ്ങളും, അല്ലെങ്കിൽ വർഷത്തിന്റെ നമ്മുടെ ഓരോ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുമ്പോഴുമൊക്കെ നമുക്കൊക്കെ ഓരോ പ്രതീക്ഷകളുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്ക്, പല പ്രതീക്ഷകളുടെയും പല ആഗ്രഹങ്ങളുടെയും മുന്നിൽ ഈ ഒരു ചിന്തയിൽ കൂടി രൂപപ്പെട്ടു വരുന്ന ദൈവിക സ്പർശനത്തിന്റെ ആ ഒരു അനുഭവം ആകട്ടെ കൂടുതൽ വലിയ പ്രതീക്ഷയായിട്ട്, അല്ലെങ്കിൽ ആ പ്രതീക്ഷയെ യാഥാർത്ഥ്യമാക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിതമാക്കേണ്ടത്, കുറെ കൊടുക്ക് നന്മയിൽ പൂർണ്ണത കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങനെ സഹായിക്കണമേ. അങ്ങ് ചെയ്ത എല്ലാ കാര്യങ്ങളും നന്ദിപൂർവ്വം ഹൃദയപൂർവ്വം സ്മരിക്കത്തക്കവണ്ണമുള്ള ഒരു വീക്ഷണങ്ങളിലേക്ക് എൻ്റെ ഉൾക്കാഴ്ചകളെ അവിടുന്ന് തൊട്ടുണർത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പുതിയ വർഷത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട മാസി കോശിച്ചിനുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛൻ്റെ മൂല്യമുള്ള ചിന്തകളൊക്കെ ലഭിക്കത്തക്കവണ്ണം ഞങ്ങളെ സ്നേഹിക്കണമേ എന്ന് പ്രാർത്ഥനാപൂർവ്വം അച്ഛനോട് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് വേണ്ടിയിട്ടുള്ള നന്ദി അച്ഛൻ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേരുകൾ തന്നിട്ടുള്ളവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കാം. നമ്മൾ സ്ഥിരം ഓർക്കാറുള്ള പേരുകളൊക്കെ തന്നെയാണ്, മാത്യു എബ്രഹാം, അതുപോലെ തന്നെ ഡാനിയൽ, രൂബേൻ, ആലീസ് ജോസഫ്, ജോൺസി തോമസ്, ജോയി, ബിൻസു ഉമ്മൻ, ജൊഹാൻ, വർഗീസ്, ജോർജ്, ജോൺ. നമ്മളീ പേര് വായിച്ച പല ആളുകളും പല രോഗങ്ങളിൽ കൂടി കടന്നുപോയിട്ട ആളുകൾ തന്നെയാണ്. പക്ഷെ കുറെ ആളുകളൊക്കെ ഒരുപാട് സൗഖ്യം വരികയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്തതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും കൂടുതൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട്. ഒരുപക്ഷെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത പല രോഗത്തിൽ കൂടി കടന്നു പോകുന്ന പല മനുഷ്യരുണ്ട്. രോഗം മാത്രമൊന്നുമല്ല, കുടുംബങ്ങളിൽ പല തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചേർച്ചയില്ലായ്മകളിൽ കൂടിയൊക്കെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ദാരിദ്ര്യത്തിന്റെയൊക്കെ തലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഇവരെയൊക്കെ സ്നേഹിക്കുവാനും അവരെയൊക്കെ നെഞ്ചിലേറ്റി പ്രാർത്ഥിക്കുവാനും അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും അവരുടെ പ്രതീക്ഷിക്കത്തക്കവണ്ണം നന്മയുള്ള ജീവിതം അവർക്ക് ലഭിക്കത്തക്കവണ്ണം നമ്മൾ അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യമല്ല, അതൊരു വലിയ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഓരോ ആളുകളെ ഓർക്കുമ്പോൾ ആ ഓർമ്മയിൽ നമ്മൾ ഒരുമിച്ച് സമന്വയിച്ചുള്ള പ്രാർത്ഥനയിൽ രൂപപ്പെട്ടു വരുന്ന ആ ശക്തി, അത് പേര് പറയുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന പലർക്കും അത് ശക്തമായിട്ട് സ്വാധീനിക്കുന്നുള്ള വിശ്വാസം ഈ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ നമ്മളെ ഭരിക്കണമേ എന്ന് ആമുഖമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ധ്യാനഗീതങ്ങളിലെ രണ്ട് ഈരടി ദൈവമുമ്പാകെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇത്തരം പാടാറുള്ള കർത്താവെ എന്നുള്ള ആ ഗീതത്തിന്റെ അവസാനത്തെ ആത്മശരീര മനസ്സുകൾ ആരംഭിക്കുന്നു. സച്ചിന്തകൾ സദ്വചനങ്ങൾ ആരംഭിക്കുന്ന പോലെ, സച്ചിന്തകൾ സദ്വചനങ്ങൾ എന്നുള്ള ആ ഭാഗം.
സച്ചിന്തകൾ സദ്വചനങ്ങൾ നന്മകളും നിവയോരോന്നും എപ്പോഴും ഉണ്ടായിടും. ദുർനീതികൾ
ശേഷം നമ്മുടെ ചില സകല ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നറിയുന്ന കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, മനുഷ്യാവതാരം ചെയ്ത അങ്ങ് സ്വർഗത്തിലേക്ക് നോക്കി അപ്പ എന്നെ വിളിച്ച് പറയത്തക്കവണ്ണം തന്ന തിരിച്ചറിവനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ അപ്പൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ഞങ്ങൾക്ക് ആ അപ്പനേക്കാൾ അപ്പുറം ഞങ്ങളെ അറിയുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നുള്ള ധൈര്യം, ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ ചുവടുവെക്കുമ്പോഴും ഇടറി വീഴുന്ന നിമിഷങ്ങളിൽ താങ്ങായി തണലായി ഹസ്തങ്ങളെ ഉയർത്തി പിടിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ബലമുള്ള ഭുജം നീട്ടി ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ ചരിക്കുന്നതൊക്കെ ആ കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണല്ലോ. പലപ്പോഴും പിടിക്കുന്നത് ആ കരമാണെങ്കിലും അത് തിരിച്ചറിവില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. ആ തിരിച്ചറിവുകേട് പലപ്പോഴും കൂടുതൽ വീഴ്ചകളിലേക്ക് ഞങ്ങളെ നയിക്കുന്നു. എങ്കിലും നഷ്ടപ്പെടുവാൻ താല്പര്യമില്ലാത്ത അപ്പൻ ഞങ്ങളെ വീണ്ടും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും ആ കരങ്ങളിൽ പിടിക്കുമ്പോൾ ഞങ്ങൾ പിടിക്കുന്നത് ഉറപ്പുള്ള ഒരു കരങ്ങളിലാണെന്നുള്ള ബോധം ഞങ്ങളെ കൂടുതൽ പ്രതീക്ഷയിലേക്കും നന്മയിലേക്കും നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെയിരിക്കണമേ. അവിടുത്തെ തിരുജനനത്തിന്റെ ആ ശ്രേഷ്ഠമായ സ്മരണയെ ഞങ്ങൾ ആഘോഷിച്ച് ഒരിക്കൽ കൂടി ആ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇമ്മാനുവൽ ദൈവനോനോട് കൂടെയുണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യം ഞങ്ങളിൽ സ്ഥിരപ്പെടുവാൻ തക്കവണ്ണം അങ്ങിയിലുള്ള ആഴമായ ഭക്തിയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ നോട്ടങ്ങളും ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് പാപങ്ങളിലും മലിനതകളിലുമാകുന്നു. എങ്കിലും ഓരോ പ്രാവശ്യവും ഈ ശുശ്രൂഷയിലും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ലഭിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ ശരിക്കൊന്ന് തിരിച്ചറിഞ്ഞ് ആ കുറവുകളെ കഴുകി അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ചേരത്തക്കവണ്ണം ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിന് അവിടുന്ന് പരിശുദ്ധി നൽകണമേ. ഞങ്ങളെ തൊട്ടവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു. ദൈവമേ, ഇവരൊക്കെയും ഞങ്ങളവരെ സ്നേഹിക്കുന്നതിനകത്ത് അപ്പുറം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ മക്കളുടെ ആന്തരിക കണ്ണുകളെ തൊട്ടുണർത്തണമേ. ഏത് വേദനയുടെ മധ്യത്തിലും കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന പിതൃസ്നേഹത്തിന്റെ ആ നല്ല അനുഭവങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം ശിക്ഷയല്ല, രോഗം കഷ്ടതയല്ല, രോഗം ദൈവസ്നേഹം അറിയാനുള്ള, ദൈവത്തിന്റെ സ്പർശനം തിരിച്ചറിയാനുള്ള സാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് രോഗത്തെ പ്രണയിക്കത്തക്കോണമുള്ള ഒരു തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ കിടക്കയിലും അവരുടെ ചികിത്സയിലും അങ്ങേ അങ്ങ് കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ പ്രകാശിപ്പിക്കണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലുമൊക്കെ പരിശുദ്ധാത്മാന്റെ കൃപകളെ ചൊരിയണമേ. അവരൊക്കെയും ഭക്തിയിൽ ബലപ്പെടുവാൻ തക്കവണ്ണം അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിട്ട് ശുശ്രൂഷിക്കുന്ന അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആരും നിരാശയിലേക്ക് വീണുപോകാതെ എല്ലാവരെയും ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയും കരുണയും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവും ഇല്ലെന്ന് വിചാരിച്ച് ജീവിതം നിരാശയിലും ആർദ്രമായ ദുഃഖത്തിലും വീണുപോകുന്ന മനുഷ്യർക്ക് അവിടുന്ന് പ്രത്യാശയായി പ്രതീക്ഷയായി വന്നവരെ ധൈര്യപ്പെടുത്തണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുവിന്റെ ഉപദ്രവങ്ങൾ നോക്കുകയും എന്റെ മക്കളെയൊക്കെ വീണ്ട് അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല എന്നറളി ചെയ്ത കാരണ്യവാനെ ശാശ്വതമായ സമാധാനം കണ്ട് ഓരോ ഭവനങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബാലാശ്രകളിലൊക്കെ കുഞ്ഞുങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്തകളെ അവിടുന്ന് സ്വാധീനിക്കണമേ. പ്രത്യേകിച്ച് ലോകത്തിൻ്റെതായ അറിവുകളും അവരെ ശക്തമായിട്ട് തിന്മയിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അങ്ങ് നിയന്ത്രിച്ച് അവരുടെ ചിന്തകളെയും അവരുടെ മനസ്സുകളെയും അങ്ങയിലേക്ക് കേന്ദ്രീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെന്ന് ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. മദ്യപാനത്തിലും മയക്കുമരത്തിലും ജീവിതത്തിന്റെ ആ ശോഭനമായ തരളതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കൊക്കെ തിരിച്ചറിവ് കൊടുക്കണമേ. ദൈവം നിന്ന് ആയുസ്സും ആരോഗ്യവും നന്മയോട് ഉപയോഗപ്പെടുത്താനുള്ള വെളിച്ചവും വട്ടവും എന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം വിവേകതയില്ലാത്ത മക്കളെയൊക്കെ അവിടുന്ന് നല്ല വെട്ടവും വെളിച്ചവും കൊടുത്തവരെ നയിക്കണമേ. കുടുംബം ദൈവം തന്ന ദാനമാണെന്നുള്ള മനസ്സിലാക്കി പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഉൾക്കൊള്ളുവാനും ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ദൈവിക ആത്മാവിനെ അവരിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതീയത്തിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദര മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടുപാട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ കരങ്ങളെ സമർപ്പിക്കുന്ന അവർക്ക് ബലപ്പെടുത്തണമേ. വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളുമുണ്ട്. അവരുടെ കണ്ണീരിനെ അവിടുന്ന് കാണണമേ. ദൈവം അവർക്ക് അനുയോജ്യരായ പങ്കാളികൾ കണ്ടക്കൊണ്ട് സഹായിക്കണമേ എന്ന് ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കടാക്ഷം അബ്രഹാമിനും സാറയ്ക്കും കുഞ്ഞുങ്ങളുണ്ടായതുപോലെ നല്ല തലമുറകളെ കൊടുക്കുവാൻ തക്കോണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉപജീവനത്തിനുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണമേ. നല്ല പ്രതിഫലം ലഭിക്കുകയും ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും നന്മയോടും വിവേകത്തോടും ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് അവർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരും, എല്ലാ ഭദ്രാസനത്തെ ഓർക്കുന്നു. ഈ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിന് മാതൃകയാക്കുവാൻ തക്കവണ്ണം ഈ സഭയുടെ കൂട്ടത്തെ അവർ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീക സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെയും, അവിടെ പ്രവർത്തിക്കുന്നവരെ, സേവനം ചെയ്യുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദവും പ്രതിക്ഷോഭം മൂലം വലയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ ഒരു വർഷം അവിടുന്ന് ഞങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി നയിച്ചു. ഞങ്ങൾ കണ്ട ഒരുപാട് മുഖങ്ങൾ ഇന്ന് ഞങ്ങളുടെ അപ്രത്യക്ഷമായി. എങ്കിലും ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു സാധ്യത കാണുന്നുള്ള തിരിച്ചറിവ്, നല്ല പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാകാൻ തക്കൊണ്ട് സഹായിക്കണമേ. ഒരുപക്ഷെ ഈ എന്നെ കേൾക്കുന്ന അനേക ആളുകളുടെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സ്പർശനം അവരുടെ ഹൃദയങ്ങളെ മനസ്സുകളെ തഴുകി പുതിയ വർഷം നന്മയോടുകൂടി വിശുദ്ധിയോടുകൂടി ചുവട് വെക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കും എന്നുള്ള വ്യർത്ഥമായ ചിന്തകളെ മാറ്റി കുറേ കൂടെ എൻ്റെ മനസ്സ് ദൈവത്തോട് അടുക്കും എന്നുള്ള, അല്ലെങ്കിൽ അടുക്കണമേ എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി പുതിയ വർഷത്തെ വരവേൽക്കുവാനും അതിൽ കൂടി വ്യക്തിജീവിതവും കുടുംബജീവിതവും ശോഭനമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ശിഷ്യന്മാരോട് അരുളി ചെയ്തല്ലോ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവമേ, ആ സാന്നിധ്യത്തിന്റെ ഉറപ്പുള്ള സ്വരം ഓരോ നിമിഷവും കേൾക്കുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് പുതിയ വർഷം ചുവട് വയ്ക്കുമ്പോൾ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പിഴവുകളോ കുറവുകളോ ഞങ്ങളുടെ ചിന്തയിലോ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ അതിനേക്കാൾ ഉപരി ചെയ്യാൻ ഞങ്ങൾ ചുമതലപ്പെട്ടിട്ടും ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നൽകി ജീവിതത്തെ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, ഉത്തരവാദിത്വത്തോട് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടത്തെ വാഴ്ത്തണമേ. ഇത് അനേകർക്ക് പ്രയോജനമുള്ള, അനേക രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവും നൽകുന്ന ഒരു കൂട്ടായ്മയായിട്ട് വളരുവാൻ തക്കവണ്ണം അങ്ങ് ഇതിനെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും പ്രത്യേകിച്ച് ഇതിന്റെ ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യുന്ന സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടിയൊക്കെ അവർക്ക് ഒരുപാട് നന്മയുണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഇടവേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിനുവേണ്ടി സമയം ചെലവഴിച്ച് പ്രസംഗിച്ച ഓരോ വൈദികരെയും വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ വാഴ്ത്തനം അനുഗ്രഹിക്കണം. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്തോ നാളും സ്തുതിച്ചു പോകാനായിട്ട് തന്നെ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധാവാസവും ദൈവനമ്പുരാനെ ഞങ്ങൾ എല്ലാവരുടെ മേലും, ഈ ശുശ്രൂഷകളുടെ മേലും, ഞങ്ങളുടെ രോഗികളായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും പ്രത്യേകിച്ച് സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും എന്നെപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകണമേ. അനുഗ്രഹീതമായ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രസംഗിച്ച പ്രിയപ്പെട്ട അച്ഛനെ വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സെന്റോസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ ആത്മാർത്ഥമായ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആമുഖമായ സന്തോഷവും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.